ഞാൻ പഠിപ്പിക്കുവാൻ ആരംഭിക്കുന്നതിന് മുൻപ് ഓരോ അധ്യായവും നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. രണ്ടാം അധ്യായം വായിച്ചോ. വെളിപ്പാടിൻ്റെ ഒരു വലിയ പ്രമാണം ഈ അധ്യായത്തിൽ ആദ്യമായി നാം കാണുന്നു. എന്നാൽ അതേ പ്രമാണം ദൈവവചനത്തിൽ വീണ്ടും വീണ്ടും നാം കാണുന്നതാണ്. ദൈവപ്രേരിതത്തിൻ്റെ വിരലടയാളങ്ങളിൽ ഒന്നത്രേ ഇത്. ഇത് പുനരാവൃത്തിയുടെ അല്ലെങ്കിൽ പുനർ വിചിന്തനത്തിൻ്റെ നിയമമത്രേ. ഞാൻ അതൊന്നുകൂടി വിശദീകരിക്കാം. ദൈവവചനം നൽകുമ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. അത് ആദ്യം ഒരു കൂട്ടം വലിയ വസ്തുതകൾ അല്ലെങ്കിൽ സത്യങ്ങൾ സംക്ഷിപ്തമായി പറഞ്ഞു പോയിട്ട് വീണ്ടും തിരികെ വന്ന് ആ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്ത് വിശദീകരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, താൻ എങ്ങനെയുള്ള ഒരു സത്യമാകുന്നു ഉറപ്പിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നതെന്നാൽ ആ സത്യം വീണ്ടും താൻ കൂടുതൽ വിശദീകരിക്കുന്നു. ഒന്നാം അധ്യായത്തിൽ തന്നെ നാം കണ്ട 6 ദിവസത്തെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് 2-ാം അധ്യായത്തിൽ ഈ പറഞ്ഞ പ്രമാണമാകുന്നു പ്രാവർത്തികമാക്കുവാൻ പോകുന്നത്. ഇതേ പ്രമാണം ആവർത്തന പുസ്തകത്തിലും നാം കാണുന്നു. മരുഭൂമിയിൽ 40 വർഷം ന്യായപ്രമാണവുമായി കഴിഞ്ഞതിന് ശേഷം അത് വ്യാഖ്യാനിക്കുന്ന ഭാഗമാണല്ലോ ആവർത്തന പുസ്തകം. ആവർത്തന പുസ്തകം ന്യായപ്രമാണത്തിൻ്റെ വെറും ആവർത്തനം മാത്രമല്ല, പിന്നെയോ ന്യായപ്രമാണത്തിൻ്റെ വ്യാഖ്യാനമാകുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒന്നല്ല 4 സുവിശേഷങ്ങളാണ് നൽകിയിരിക്കുന്നത്. വീണ്ടും വീണ്ടും ഈ പ്രമാണം തിരുവചനത്തിൽ അനുവർത്തിച്ചിരിക്കുന്നതായി നമുക്ക് കാണാവുന്നത് അത്രേ. 6 ദിവസത്തെ സൃഷ്ടിപ്പിൽ നിന്നും 2-ാം അധ്യായത്തിൽ പ്രത്യേകമായി പ്രതിപാദിച്ചിരിക്കുന്നത് മനുഷ്യനെ സംബന്ധിക്കുന്നതാണ്. 2-ാം അധ്യായം ആരംഭിക്കുന്നത് ശബത്ത് ദിവസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഞാനൊന്ന് വായിക്കാം ആദ്യത്തെ 3 വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ട്. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ശബത്ത് ദിവസത്തിൻ്റെ പ്രാധാന്യം കൈവിട്ട് കളയരുത്. ദൈവം തൻ്റെ സകല പ്രവൃത്തിയിൽ നിന്നും നിവർത്തനായി എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താകുന്നു? ദൈവം ആകെ ക്ഷീണിച്ചു പോയതുകൊണ്ട് 7-ാം ദിവസം വിശ്രമിച്ചെന്നാണോ അർത്ഥമാക്കുന്നത്? ഓ, ഒരു ഭയങ്കര ആഴ്ചയായിപ്പോയി എന്ന് ദൈവം പറഞ്ഞു കാണുമെന്നാണോ? കഴിഞ്ഞ ആഴ്ച 48 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്തു, അതുകൊണ്ട് 7-ാം ദിവസം അല്പമൊന്ന് വിശ്രമിക്കാമെന്ന് ദൈവം പറഞ്ഞു കാണുമെന്നാണോ താങ്കൾ കരുതുന്നത്? താങ്കൾ അപ്രകാരം അതിനെ കാണുകയാണെങ്കിൽ അത് തികച്ചും അസംബന്ധമായിരിക്കും. ദൈവം തൻ്റെ ജോലിയിൽ നിന്നും നിവർത്തനായി. ദൈവം തൻ്റെ 6 ദിവസത്തെ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം ആ ചെയ്ത കാര്യങ്ങൾ നോക്കി അത് ഏറ്റവും നല്ലതെന്ന് കണ്ടു. കൂടുതലായി ഒന്നും ചെയ്യുവാനില്ലാത്ത അവസ്ഥ. ഓരോ ദിവസവും ഞാൻ എൻ്റെ പകലത്തെ ജോലി കഴിഞ്ഞതിന് ശേഷം ഓഫീസ് വിടുമ്പോൾ തീർക്കേണ്ടതായി വളരെയധികം ജോലി അവിടെ പിന്നെയും കാണും. 100 കൂട്ടം ചെയ്യാത്ത കാര്യങ്ങൾ മാത്രമാണ് ഓർമ്മയിൽ വരുന്നത്. ഓ, ഏതായാലും തീർത്തു എന്ന് ഒരൊറ്റ ദിവസം പോലും ഇരുന്നൊന്ന് പറയുവാൻ എന്നെ കൊണ്ടാവില്ല. ഒന്ന് തീർത്തു എന്ന് പറയുമ്പോൾ വേറെ 5 തീരുവാനുണ്ട് എന്ന ചിന്തയാണ് മനസ്സിൽ. എന്നാൽ ദൈവം ചെയ്തു തീർത്തു എന്ന് പറയുമ്പോൾ 6 ദിവസം കഴിഞ്ഞ് 7-ാം ദിവസം അവൻ വിശ്രമിച്ചു, കാരണം അവൻ്റെ ജോലി പൂർത്തീകരിച്ചിരുന്നു. ഇവിടെയുള്ള അതിമഹത്തായ ആത്മീയ സത്യങ്ങളിൽ ഒന്നത്രേ ഇത്. എബ്രായ ലേഖനം നമ്മോട് പറയുന്നത് വിശ്വാസികൾ എന്ന അവസ്ഥയിൽ നാം വിശ്രമത്തിൽ പ്രവേശിക്കപ്പെട്ടു എന്ന്. അതായത് നാം അവൻ്റെ ശബത്തിൽ പ്രവേശിച്ചു, നാം അവൻ്റെ പൂർണ്ണ വീണ്ടെടുപ്പിൽ പ്രവേശിച്ചു. നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്ന ഒരു വീണ്ടെടുപ്പ് അവൻ നമുക്ക് നൽകുന്നു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എഴുതുകയാണ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തോട് രമ്യതയുണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. എൻ്റെ ആത്മരക്ഷയ്ക്കായി ഞാനൊരു ചെറുവിരൽ പോലും അനക്കേണ്ടതില്ല. എനിക്ക് വേണ്ടി ക്രിസ്തു എല്ലാം ചെയ്തു. ഇന്നത്തെ എൻ്റെ പരിശ്രമങ്ങൾ രക്ഷയ്ക്കായി എന്നെ ഒരു വിധത്തിലും സഹായിക്കില്ല. പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക മാത്രമേ സുഹൃത്തെ താങ്കൾക്ക് ചെയ്യുവാൻ കഴിയൂ. നാം ജീവിക്കുന്ന ഈ വിശാലമായ പ്രപഞ്ചം വാസ്തവത്തിൽ കോടിക്കണക്കിന് വർഷങ്ങളായി ഇവിടെയുണ്ട്. എന്നാൽ ഭൂമിക്കും സൃഷ്ടിയുടെ ഒരു വലിയ പങ്കിനും എന്തോ സംഭവിച്ചു. അതിൻ്റെ ഫലമായി ദൈവം പ്രവർത്തിച്ച് വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ച് കുഴഞ്ഞു മറിഞ്ഞു കിടന്നിരുന്നതിൽ നിന്നും അപസ്വരങ്ങളില്ലാത്ത അടുക്കും ചിട്ടയുമുള്ള ഒരു ഭൂമി ഉണ്ടാക്കി. അത് നാം ഒന്നാം അധ്യായത്തിൽ കണ്ടതായിരുന്നുവല്ലോ. ആ പുനർനിർമ്മാണത്തിൻ്റെ ആദ്യത്തെ 5 ദിവസത്തെക്കുറിച്ചാണ് ചുരുക്കമായി ഇനിയും പറയുന്നത്. 4 വാക്യം നോക്കിക്കാട്ട്. യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ ഉൽപ്പത്തി വിവരം. വയലിലെ ചെടി ഒന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. വയലിലെ സസ്യം ഒന്നും മുളച്ചിരുന്നതുമില്ല. ഉൽപ്പത്തി എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന് വംശം അല്ലെങ്കിൽ കുടുംബം എന്നാണ് അർത്ഥം. ഉൽപ്പത്തി പുസ്തകം ആരംഭങ്ങളുടെ പുസ്തകം മാത്രമല്ല, കുടുംബങ്ങളുടെ പുസ്തകം കൂടിയാകുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിലെ, ആകാശത്തിലെയും ഭൂമിയിലെയും കുടുംബ വിവരം ഇതത്രേ. 5-ഉം 6-ഉം വാക്യങ്ങൾ. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ നിന്നും മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു പോന്നു. മനുഷ്യൻ ഭൂമിയുടെ മുഖത്ത് ഉണ്ടാകുന്നതിന് മുൻപ് ഈ പറഞ്ഞതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് 1-ാം അധ്യായത്തിൽ ദൈവത്തിനുണ്ടായിരുന്ന ഉദ്ദേശം കണ്ടുപിടിക്കുവാൻ ആരംഭിക്കാവുന്നതാണ്. 1-ാം അധ്യായത്തിൽ ദൈവം താൻ ഉണ്ടാക്കുവാൻ പോകുന്ന മനുഷ്യന് വേണ്ടി ഒരു ഭവനമൊരുക്കിയായിരുന്നു. ഇനിയും ദൈവം ഈ മനുഷ്യനെ അവന് വേണ്ടി താൻ ഒരുക്കിയ ആ സ്ഥലത്തേക്ക് നീക്കുവാൻ പോവുകയാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ദൈവം സൃഷ്ടിച്ചു എന്നത് എത്ര ആശ്ചര്യജനകമായിരിക്കുന്നു. ഞാൻ ആദ്യം തന്നെ ഓർപ്പിച്ചതുപോലെ നാം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുത ഇവിടെ എന്തെന്നാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സകല വിവരണവും നൽകിയല്ല നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. ഏതൊരു ഉദ്ദേശത്തോടെ ദൈവവചനം എഴുതപ്പെട്ടുവോ ആ ഉദ്ദേശത്തിനായി വേണ്ട കാര്യങ്ങളാണ് പ്രധാനമായും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിളിൽ ശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതൊരു ശാസ്ത്ര പുസ്തകമല്ല. ബൈബിളിൽ വളരെയധികം ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്, എന്നാൽ ഇതൊരു ചരിത്ര പുസ്തകമല്ല. ഇതൊരു കാവ്യ സമാഹാരവുമല്ല. നഷ്ടപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം ഒരുക്കിയ പദ്ധതിയുടെ വിശദീകരണമാണ് നമുക്ക് ബൈബിളിലുള്ളത്. ദൈവവചനം നമ്മുടെ ആത്മീയ ആഹാരമാകുന്നു. അത് ഭക്ഷിച്ചു വേണം നാം പുഷ്ടിപ്പെട്ട് ഓരോ ദിവസവും ജീവിക്കേണ്ടത്. ഒന്നുമില്ലാഞ്ഞ ഒരു അവസ്ഥയെക്കുറിച്ച് 1-ാം അധ്യായത്തിൽ നാം കണ്ടുകഴിഞ്ഞു. തുടർന്ന് നിർജീവ വിഷയകമായവ ഉണ്ടായി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൃഷ്ടിപ്പിലെ അടുത്തപടി ജീവവിഷയകമായവ ആയിരുന്നു, അതായത് ജീവന്റെ സൃഷ്ടി. 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നാം കണ്ടത് ദൈവം വലിയ തിമിംഗലങ്ങളെയും സകല ജീവജന്തുക്കളെയും സൃഷ്ടിച്ചു എന്നത്രേ. അവൻ ജീവജന്തുക്കളെ സൃഷ്ടിച്ചു. സത്യത്തിൽ സസ്യങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയിരുന്നില്ല. പുനഃസൃഷ്ടിപ്പിൻ്റെ സമയത്ത് വിത്തുകൾ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണമെന്ന് എനിക്ക് കടുംപിടുത്തമൊന്നും തന്നെയില്ല. എന്നാൽ ഇവിടുത്തെ രേഖകൾ നൽകുന്ന ഒരു സൂചന അതത്രേ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് മാത്രമേ ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളൂ. സൃഷ്ടിപ്പിൻ്റെ അടുത്തപടി മനുഷ്യനെ ഉണ്ടാക്കുക എന്നതത്രേ. യഥാർത്ഥത്തിൽ ഇവിടെ സ്വാഭാവിക പരിവർത്തനം ഒന്നുമില്ല. അതുകൊണ്ട് ഭൂമി മനുഷ്യന്റെ വരവിന് വേണ്ടി തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം കാണുന്നത് യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യന്റെ സൃഷ്ടിയുടെ വിധം ഇങ്ങനെയായിരുന്നു. ഇവിടെയും ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളതിൽ പരിമിതിയുണ്ട്. ഭൗതികമായി മനുഷ്യനെ നിലത്ത് നിന്നും എടുത്തതാണ്. നമ്മുടെ ശരീരം 15ഓ 16ഓ രാസപദാർത്ഥങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നുള്ളത് രസകരമായിരിക്കും. ആ രാസപദാർത്ഥങ്ങളെല്ലാം തന്നെ നിലത്തും ഉണ്ട്. മനുഷ്യൻ്റെ ശരീരഭാഗം നിലത്തിലെ പൊടിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ ശരീരങ്ങളെ ഏതെങ്കിലും വിധത്തിൽ രൂപപ്പെടുത്തി രാസപദാർത്ഥങ്ങളെല്ലാം വേർതിരിച്ചാൽ വലിയ വിലയ്ക്കൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് മറക്കാതിരുന്നാൽ നല്ലത്. അത്രയ്ക്കേ നമ്മുടെ ശരീരത്തിന് വിലയുള്ളൂ, കാരണം നമ്മെ നിലത്തിലെ പൊടിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. എന്നാൽ മനുഷ്യൻ പൊടി എന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്, കൂടുതലാണ്. ശാരീരികമായി അവൻ പൊടിയാകുന്നു, പൊടിയിലേക്ക് അവൻ മടങ്ങിച്ചെല്ലും. എന്നാൽ അവൻ്റെ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് പോകും എന്നത് തീർച്ചയാണ്. എന്തുകൊണ്ട്? കാരണം ദൈവം അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവം മനുഷ്യനിലേക്ക് ജീവശ്വാസമൂതി. ശാരീരികമായതോ മാനസികമായതോ ആയ ജീവൻ ദൈവം മനുഷ്യന് നൽകി. എന്നിട്ടവൻ മനുഷ്യൻ ആത്മീകമായ ജീവൻ നൽകി. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ഇപ്പോൾ മനുഷ്യനെ തൻ്റെ സൃഷ്ടാവുമായി അതിമഹത്തായ ഒരു ബന്ധത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. മനുഷ്യന് അവൻ്റെ വ്യക്തിത്വത്തിൽ ദൈവത്തെ ഉൾക്കൊള്ളുവാൻ, ദൈവത്തെ പ്രാപിക്കുവാനുള്ള ഒരു ശക്തിയുണ്ട്. നമുക്കറിയാവുന്നിടത്തോളം ദൈവത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്ന മറ്റ് സകല സൃഷ്ടികളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്നത് ഈ പറഞ്ഞ പ്രത്യേകതയാണ്. ദൂതന്മാരുണ്ടെന്നുള്ളത് തീർച്ചയാണ്, എന്നാൽ അവരെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നമുക്കറിയൂ. നമ്മുടെ പദവി എത്ര വലുതാണ് സുഹൃത്തെ, നമുക്ക് നമ്മുടെ സൃഷ്ടാവിനെ സ്തുതിക്കുവാൻ സാധിക്കും. ദൈവവിശ്വാസിയായ പരിണാമവാദി പറയുന്നത് എന്തെന്നാൽ, നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ വരെ മനുഷ്യൻ വികസിച്ചു വന്നു, തുടർന്ന് ദൈവം പരിണാമത്തിലൂടെ വികസിച്ചു വന്ന ആ ഉൽപ്പന്നത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. എന്തെല്ലാം പറഞ്ഞെന്നാൽ തന്നെ, പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഒരു രൂപത്തിനും മനുഷ്യ സംസാരത്തിനോ മനുഷ്യ മനസാക്ഷിക്കോ മനുഷ്യ വ്യക്തി സവിശേഷതയ്ക്കോ വിശദീകരണം നൽകുവാൻ സാധിക്കുന്നില്ല. പരിണാമത്തിന് അല്പമല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മൂന്ന് കാര്യങ്ങളാണിവ. ഒരു മനുഷ്യൻ്റെ അസ്ഥികൾ എടുത്തിട്ട് അത് വല്ല മനുഷ്യക്കുരങ്ങിൻ്റെയോ കുതിരയുടെയോ അസ്ഥിയുമായി താരതമ്യപ്പെടുത്തുവാൻ വളരെ എളുപ്പമാണ്. അവ തമ്മിൽ വളരെ ചിന്തിപ്പിക്കുന്ന സാമ്യം ഉണ്ടെന്നുള്ളത് ഞാൻ സമ്മതിച്ചു. അതേസമയം തന്നെ തമ്മിൽ വളരെയേറെ വ്യത്യാസങ്ങളും ഉണ്ടെന്നുള്ളത് മറക്കരുത്, അത് മറയ്ക്കുവാനും ശ്രമിക്കരുത്. ചില സാമ്യങ്ങളുണ്ടെന്ന് തന്നെയാണ് ഞാനും കാണുന്നത്. കാരണം മനുഷ്യരായ നാം ജീവിക്കുന്ന അതേ ചുറ്റുപാടിൽ വേണമല്ലോ ഈ പറഞ്ഞ ജീവികളും ജീവിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായി ചട്ടക്കൂട് ഒരുപോലെ ഇരുന്നേ ഒക്കുകയുള്ളല്ലോ. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിലിപ്പോൾ അനേക വിധത്തിലുള്ള കാറുകളുണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ ചട്ടക്കൂട് തമ്മിൽ വളരെ ശ്രദ്ധേയമായ സാമ്യമുണ്ട്. ഓരോരുത്തരും പറയും ഞങ്ങളുടേതാണ് ഏറ്റവും നല്ലതെന്ന്. പക്ഷേ നിങ്ങൾ രണ്ട് കാറെടുത്തതിൻ്റെ ചട്ടക്കൂടൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ രണ്ട് കമ്പനിക്കാരോട് നിങ്ങൾ പറയാതിരിക്കുകയാണ് നല്ലത്. അവരോട് പറഞ്ഞാൽ അവർ പറയും അവ തമ്മിൽ ഭയങ്കര വ്യത്യാസമാകുന്നുവെന്ന്. എന്നാൽ താങ്കൾ അവയുടെ ചട്ടക്കൂട് കാണുമ്പോൾ വളരെയധികം സാമ്യമുള്ളതായി മനസ്സിലാക്കും. ആ ചാടുകൾ ഉറപ്പിക്കുവാൻ ഉതകുന്ന എന്തെങ്കിലും കൊണ്ട് വേണം അത് തുടങ്ങുവാൻ. ഓരോ ചാടും ഓരോ മൂലയിലുമായിരിക്കണം. ഒരു പരിധിവരെ ആ ചട്ടക്കൂട് സമകോണ ചതുർഭുജമായിരിക്കുകയും വേണം. കാരണം ഇത് രണ്ടും റോഡിലൂടെ ഓടിക്കുവാനുള്ളതാണല്ലോ, അതും നമ്മുടെ നാട്ടിലെ റോഡിലൂടെയൊക്കെ. ഒരു കാറിന് ബാലൻസ് ഉണ്ടാകണം, അതിനെ ചലിപ്പിക്കുന്ന ഒരു മോട്ടർ ഉണ്ടായിരിക്കണം. അങ്ങനെ ഈ പറഞ്ഞതിന് രണ്ടിനും വളരെയധികം സാമ്യങ്ങളുണ്ടെങ്കിൽ തന്നെ അവ രണ്ടും ഒരു ഫാക്ടറിയിൽ നിന്നും പുറത്തിറങ്ങിയതാണെന്ന് അർത്ഥമില്ല. മനുഷ്യനും നാം ചിന്തിച്ച ഈ ജന്തുക്കളും തമ്മിലുള്ള സാമ്യത്തിൽ അത്രയ്ക്ക് ഭയങ്കര അത്യുക്തികർത്തിയിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. മനുഷ്യൻ ഒരു വ്യത്യസ്ത ജീവിയാണ്. മനുഷ്യൻ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നിടത്തേക്ക് ദൈവം ജീവശ്വാസമൂതി. അങ്ങനെ മനുഷ്യനൊരു ജീവനുള്ള ദേഹിയായി തീർന്നു. അത്ഭുതകരവും അതിശയകരവുമായി ഉണ്ടാക്കപ്പെട്ടവനാണ് മനുഷ്യൻ. നാം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതത്രേ. എട്ടാം വാക്യത്തിൽ നാം കാണുന്നത്, അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി, താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. എവിടെയായിരുന്നു ഈ ഏദൻ തോട്ടം എന്ന് കൃത്യമായി പറയുവാൻ എന്നെ കൊണ്ടാവില്ല. ടൈഗ്രീസ് യൂഫ്രട്ടീസ് താഴ്വരയിൽ എവിടെയോ ആയിരുന്നിരിക്കും അത്, അതുറപ്പാണ്. ചിലപ്പോൾ ആ താഴ്വര മുഴുവൻ ആയിരുന്നിരിക്കും. ആദ്യം വളരെയധികം ഫലഭൂയിഷ്ഠമായ ഒരു താഴ്വരയായിരുന്നു അത്. അല്ല, ആ കാര്യം പറഞ്ഞാൽ ഇന്നും അത് അങ്ങനെ തന്നെയാണ്. അല്പം കൂടി മുൻപോട്ട് ചെല്ലുമ്പോൾ ഇന്ന് ആ പ്രദേശം എവിടെയാകുന്നു എന്നതിന് ഞാനൊരു വിവരണം നൽകാം. ഫലഭൂയിഷ്ഠമായ അർദ്ധ ചന്ദ്രാകാര പ്രദേശം എന്നറിയപ്പെടുന്നതിൻ്റെ ഒരു ഭാഗം അത്രേ അത്. ഒരു സമയത്ത് ആ സ്ഥലങ്ങളിൽ പാർത്തിരുന്ന ജനങ്ങൾ ധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നു പോലുമില്ല. അവർ നേരെ പോയി കൊയ്ത്ത് നടത്തുക മാത്രമാണ് ചെയ്തിരുന്നത്. ധാന്യങ്ങൾ താനെ വളർന്നിരുന്നു. ഭൂമിയുടെ മൊത്തം കേന്ദ്രസ്ഥാനമായി ഈ ഭാഗം വീണ്ടും ആയിത്തീർന്നേക്കും, അതിനുള്ള സാധ്യതയുണ്ട്. ഒൻപതാം വാക്യത്തിൽ നാം കാണുന്നത്, കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്നും മുളപ്പിച്ചു. ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിരിക്കുന്ന ജീവന്റെ വൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും അസാധാരണങ്ങളായ വൃക്ഷങ്ങളാണ്. അവയെക്കുറിച്ച് അധികമൊന്നും പറയുവാൻ എന്നെക്കൊണ്ട് കഴിയില്ല. കാരണം ഇന്നവ ഇല്ലല്ലോ, അവ രംഗത്ത് നിന്നും മാറ്റി എന്ന് ചുരുക്കം. ദൈവം ഓരോ വൃക്ഷങ്ങളും മുളപ്പിച്ചു. മാത്രമല്ല, വൃക്ഷങ്ങൾ കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായിരുന്നു. ഇത് ശ്രദ്ധേയമാണ്. അവയുടെ ഭംഗിയും പ്രായോഗിക വശവും ഒരുമിച്ച് ചേർത്ത് ഇവിടെ കാണുന്നു. അതത്ര ഏദൻ തോട്ടത്തിലെ പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് ചില മനോഹരങ്ങളായ വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ അവ പ്രയോജനമുള്ളവയും ആയിരുന്നു. മനുഷ്യൻ്റെ വീഴ്ച മൂലമുണ്ടായ ശാപത്തിന് ശേഷവും ഈ ഭൂമുഖത്ത് എത്രമാത്രം മനോഹാരിത നാം കാണുന്നു. മുള്ളും പറക്കാരിയും ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇതുപോലെ മനോഹരമായ സ്ഥലം വേറെ ഏതാണ് സുഹൃത്തെ? അങ്ങനെയെങ്കിൽ ഏദൻ തോട്ടം എത്ര മനോഹരമായ സ്ഥലമായിരുന്നിരിക്കണം. ദൈവത്തിൻ്റെ സൃഷ്ടി എത്ര മനോഹരമാണെന്നോർത്തു നോക്കൂ. നമുക്ക് അതോർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാനല്ലാതെ മറ്റെന്ത് ചെയ്യുവാൻ സാധിക്കും? 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തേതിന് പീശോൻ എന്നു പേർ. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേത്തരമാക്കുന്നു. അവിടെ ഗുൽഗുലുവും ഗോമേതകവുമുണ്ട്. രണ്ടാം നദിക്ക് ഗീഹോൻ എന്നു പേർ. അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു. മൂന്നാം നദിക്ക് ഹിദ്ദക്കേൽ എന്നു പേർ. അത് അശൂരിന് കിഴക്കോട്ടൊഴുകുന്നു. 4ാം നദി ഫ്രാത്ത് ആകുന്നു. ഇവിടെ വിശദീകരണം നാം കാണുന്നത് കൂസ് ദേശം എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചാട്ടെ. അത് എത്യോപ്യയാകുന്നു. ആ ദേശം ചുറ്റുന്ന നദിയായി പറഞ്ഞിരിക്കുന്നത് നൈൽ നദിയായിരിക്കാനാണ് സാധ്യത. ഹിദ്ദക്കേൽ എന്നത് ഇന്നത്തെ ടൈഗ്രീസ് നദിയും ഫ്രാത്ത് എന്നത് യൂഫ്രട്ടീസ് നദിയുമാകുന്നു. ഏദൻ എന്നതിന് മൂലഭാഷയിൽ താഴ്വര എന്നർത്ഥമാണ് പ്രധാനമായും ഉള്ളത്. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന തോട്ടം ഒരു താഴ്വരയാകുന്നു എന്ന് ചിന്തിക്കാവുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ 2 നദികളെങ്കിലും ഇന്നും അറിയപ്പെടുന്നവയാകുന്നതിനാൽ ഏദൻ തോട്ടത്തിൻ്റെ സ്ഥാനം നമുക്ക് ഏകദേശം ഒന്ന് ഊഹിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നത്രേ ഞാൻ കരുതുന്നത്. ഹിദ്ദക്കേൽ അല്ലെങ്കിൽ ഇന്നത്തെ ടൈഗ്രീസ് അർമീനിയയിലെ പർവ്വതങ്ങളിൽ നിന്നും ആരംഭിച്ച് 1146 മൈലുകൾ മെസപ്പൊത്താമിയയിൽ ആ താഴ്വരയിലൂടെ ഒഴുകി പേർഷ്യൻ സമുദ്രത്തിൻ്റെ 40 മൈൽ വടക്ക് ഫ്രാത്ത് അല്ലെങ്കിൽ യൂഫ്രട്ടീസ് നദിയിൽ ചേരുന്നു. ഫ്രാത്ത് അല്ലെങ്കിൽ യൂഫ്രട്ടീസ് ആകുന്നു പശ്ചിമേഷ്യയിൽ ഉള്ളതിലേക്കും വലിയ നദി. 1200 മൈൽ നീളമുള്ള ഈ നദിയെക്കുറിച്ച് വീണ്ടും നാം കാണുന്നതാണ്. ഈ 2 നദികൾ ചേരുന്ന ആ സ്ഥലമാണ് ഫലഭൂയിഷ്ഠമായ അർദ്ധ ചന്ദ്രാകാര താഴ്വര എന്നറിയപ്പെട്ടിരുന്നത്. പേർഷ്യൻ സമുദ്രത്തിന് വടക്കാണ് ഈ പ്രദേശം. പുരാതന സംസ്കാരങ്ങളുടെ കേന്ദ്ര സ്ഥാനമായിരുന്നു ഈ പറഞ്ഞ സ്ഥലം എന്നത് ശ്രദ്ധേയമാണ്. 15-ാം വാക്യം നോക്കിക്കാട്ടെ. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. മനുഷ്യന് സർവത്തിനെയും വാഴുവാൻ അധികാരമുണ്ടായിരുന്നു. അവൻ്റെ ആജ്ഞകളോട് പ്രകൃതി ശക്തികൾ പോലും പ്രതികരിച്ചു എന്നതാണ് വാസ്തവം. 16-ഉം 17-ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ച എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. മനുഷ്യൻ മരിക്കണമെന്നതല്ലായിരുന്നു ദൈവത്തിൻ്റെ ആദ്യത്തെ ഉദ്ദേശം. എന്നാൽ മനുഷ്യനെ ഇപ്പോൾ ഒരു പരീക്ഷണ ഘട്ടത്തിൽ കൂടി വിടുകയാണ്. മനുഷ്യന് സ്വന്തമായി തീരുമാനമെടുക്കുവാനുള്ള ശേഷിയുണ്ട്. പദവി എപ്പോഴും ഉത്തരവാദിത്വം സൃഷ്ടിക്കുന്നു എന്ന കാര്യം മറക്കരുത്. സ്വതസിദ്ധ പ്രമാണ രീതിയിലുള്ള വാസ്തവമായൊരു പ്രസ്താവന അത്രേ ഇത്. സ്വന്തമായി തീരുമാനമെടുക്കുവാനുള്ള ശേഷി നൽകിയതിന് ശേഷം അത് ലഭിച്ച മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുമോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുവാൻ ഒരു പരീക്ഷണം കൂടി നടത്തുന്നു. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം വിഷമായിരുന്നിരിക്കണമെന്ന്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഞാൻ പറയാം, ഞാൻ ചിന്തിക്കുന്നത് ആ തോട്ടത്തിലുള്ളതിലേക്കും ഏറ്റവും നല്ല ഫലം ആയിരുന്നിരിക്കണം അത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. മനുഷ്യനൊരു തൃത്വമാകുന്നു എന്നും അവൻ 3 വിധത്തിൽ മരിക്കേണ്ടതുണ്ട് എന്നതും നാം ഓർത്തിരിക്കുന്ന നല്ലതാണ്. ഈ അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞ് 900 വർഷങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് ആദാം മരിച്ചത്. എന്നാൽ ദൈവം അരുളി ചെയ്തത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നത്രേ. മരണമെന്നാൽ വേർപാടെന്നത്രേ. തിന്നരുതെന്ന് പറഞ്ഞ ഫലം തിന്ന അതേ സമയം തന്നെ ആദാം ദൈവത്തിൽ നിന്നും ആത്മീയമായി വേർപെട്ടു. അത് ഉറപ്പാണ്. 18-ാം വാക്യത്തിൽ നാം കാണുന്നത്, അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കിക്കൊടുക്കും എന്നരുളി ചെയ്തു. ഒരു സമയത്തേക്ക് മനുഷ്യനെ തനിയെ തോട്ടത്തിൽ ആക്കിയിരുന്നതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. അവന് ഒരു ആവശ്യമുണ്ടെന്ന് കാണിക്കുവാനാണ് അങ്ങനെ ചെയ്തിരുന്നത്. അതെ, തന്നോടൊപ്പം ആയിരിക്കുവാൻ ആരെയെങ്കിലും ആവശ്യമാകുന്നു എന്ന ബോധം. 19-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുൻപിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. ഈ ജീവജാലങ്ങൾക്കെല്ലാം പേരിടുവാൻ തക്കവണ്ണം മനുഷ്യൻ അത്ര സമർത്ഥനായിരിക്കണമായിരുന്നു എന്നോർക്കുക. അല്പം ഭാവന ചെലുത്തി ഒന്ന് ചിന്തിച്ചു നോക്കൂ. 20-ാം വാക്യത്തിൽ നാം കാണുന്നത്, മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു, എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. ഒരു തുണ, പുരുഷന് ഒരു തുണ അല്ലെങ്കിൽ സഹായമായിട്ടാണ് സ്ത്രീയെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവനോട് പ്രതികരിക്കുകയും അവനെ അംഗീകരിക്കുകയും ചെയ്യുന്ന അവൻ്റെ പ്രതിരൂപം, ഒരു സഹായി, അവൻ്റെ മറ്റേ പകുതി. ഒരു മനുഷ്യൻ വിവാഹം കഴിക്കുന്നതുവരെയും വാസ്തവത്തിൽ പകുതി മനുഷ്യൻ മാത്രമാകുന്നു എന്നാരോ പറഞ്ഞത് വാസ്തവമാണ്. ഈ കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകും. വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല എൻ്റെ ജോലി, എങ്കിലും വിവാഹം കഴിക്കണമെന്നതത്രേ ഒരു പുരുഷനെക്കുറിച്ചും സ്ത്രീയെക്കുറിച്ചും ദൈവത്തിനുള്ള ഹിതം. പുരുഷനോട് പ്രതികരിക്കുന്നവളായിരിക്കണം സ്ത്രീ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്രകാരമാകുന്നു. ഇനി നമുക്ക് സ്ത്രീയുടെ സൃഷ്ടിയെക്കുറിച്ച് ഒന്ന് നോക്കാം. 21-ഉം 22-ഉം വാക്യങ്ങൾ, ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. സ്ത്രീയെ ആദാമിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ആദാമിൻ്റെ വശത്തു നിന്നും സ്ത്രീയെ എടുത്തിരിക്കുന്നു. ഡോക്ടർ മാത്യു ഹെൻറി എന്ന വേദപണ്ഡിതൻ പറഞ്ഞത്, പുരുഷനെ ഭരിക്കാതിരിക്കേണ്ടതിനായി ദൈവം സ്ത്രീയെ പുരുഷൻ്റെ തലയിൽ നിന്നും അല്ല എടുത്തത്. പുരുഷനേക്കാൾ കുറഞ്ഞതായി കാണിക്കാതിരിക്കേണ്ടതിന് അവൻ്റെ കാലുകളിൽ നിന്നുമല്ല എടുത്തത്. പിന്നെയോ, അവനോട് സമമായിരിക്കുവാൻ, അവൻ്റെ കൂടെയായിരിക്കുവാൻ, അവൻ്റെ വശത്തു നിന്നുമാകുന്നു സ്ത്രീയെ എടുത്തത്. അതുകൊണ്ട് സ്ത്രീകളെ പുരുഷന്മാരെക്കാൾ കുറഞ്ഞവരായി കാണുന്നത് തെറ്റാണ്. അവർക്ക് പരിമിതികൾ ഉണ്ടെന്നുള്ളത് ശരിയാണ്. അവൾ പുരുഷൻ്റെ മറ്റേ പകുതി ആയിരിക്കണമെന്നത് അത്രേ ശരിയായ ഉദ്ദേശം. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ എന്ന് ദൈവം അരുളി ചെയ്തപ്പോൾ അവൻ അർത്ഥമാക്കിയത് ഇതുതന്നെയാണ്. അവൾ അവനോട് എല്ലാ നിലയിലും പ്രതികരിക്കണമെന്ന്, അനുസരിച്ച് പ്രവർത്തിക്കണം എന്നത്രേ അതിൻ്റെ അർത്ഥം. പുരുഷൻ്റെ ഒരു പകുതിയാണ് ഒരു സ്ത്രീ. മറ്റൊരു വശം, അവളെ കൂടാതെ പുരുഷൻ പകുതി മനുഷ്യൻ മാത്രമാണ്. എന്നെ വിശ്വസിക്കൂ, ഹവ്വ വാസ്തവത്തിൽ സുന്ദരിയായിരുന്നു. പല പടങ്ങളിലും ചിത്രീകരിക്കുന്ന പ്രാചീന കാട്ടുമനുഷ്യരെ പോലെ വികൃതമല്ലായിരുന്നു ഹവ്വ. ഇന്നും സൗന്ദര്യമുള്ള ഏതൊരു സ്ത്രീക്കും നമ്മുടെ വല്യമ്മച്ചിയിൽ നിന്ന് മാത്രമേ ഈ സൗന്ദര്യം ലഭിച്ചത്. അവൾക്കില്ലാതിരുന്ന സൗന്ദര്യം ഒന്നും ഇല്ലായിരുന്നു. അവൾ ആദാമിൻ്റെ മറ്റേ പകുതിയായിരുന്നു. 23-ാം വാക്യത്തിൽ നാം കാണുന്നത്, അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്നെടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. പുരുഷനെയും സ്ത്രീയെയും ഇവിടെ വിളിച്ചിരിക്കുന്ന പേരുകളുടെ സാമ്യം നോക്കിക്കേ, നരനും നാരിയും. അതുകൊണ്ട് തന്നെ ആ ബന്ധം വ്യക്തമാകുന്നുവല്ലോ. പുരുഷൻ നേതൃത്വം എടുക്കണമെന്നത്ര ദൈവം ആഗ്രഹിച്ചത്. ദൈവം പുരുഷനെയാണല്ലോ ആദ്യം സൃഷ്ടിച്ചത്. സ്ത്രീയെ സൃഷ്ടിച്ചത് പുരുഷനെ അനുഗമിക്കുവാൻ തന്നെയാണ്. മുന്നേറ്റം നടത്തുന്നവൻ അല്ലെങ്കിൽ മുൻകൈയെടുക്കുന്നവൻ, മുൻപേ പോകുന്നവൻ പുരുഷനാണ്. സ്ത്രീ അതിനോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. 24-ാം വാക്യത്തിൽ നാം കാണുന്നത്, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായിത്തീരും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, താൻ തൻ്റെ ഭാര്യയോട് ഉത്തരവാദിത്വം ഉള്ളവനെന്ന നിലയ്ക്കൊരു പുരുഷൻ തൻ്റെ ഭാര്യയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ബന്ധത്തിൻ്റെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ഒരു കാര്യം കൂടി ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ഇങ്ങനൊരു ബന്ധം വന്നതിനാൽ പുരുഷൻ മേലിൽ തൻ്റെ മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ അല്ല. നമ്മുടെ നാട്ടിലെ മിക്ക ഭവനങ്ങളിലെയും പ്രശ്നത്തിൻ്റെ മൂലകാരണം ഈ വസ്തുത വേണ്ടും വണ്ണം മനസ്സിലാക്കാത്തതല്ലേ? ഭർത്താവിനുള്ളതിനേക്കാൾ ഭാര്യയുടെ മേൽ നിയന്ത്രണമുള്ളത് ഭർത്താവിൻ്റെ അമ്മയ്ക്കും അപ്പനുമായിരിക്കും. സകല കാര്യത്തിലും ഇടപെടുന്ന അമ്മാവിയമ്മ. മകൻ്റെ ഭാര്യയ്ക്ക് മകൻ്റെ മേൽ ഒരു വിധത്തിലും അവകാശമില്ലെന്ന് കണ്ട് പ്രവർത്തിക്കുന്ന അമ്മമാർ എത്ര വലിയ ദോഷമാണ് ചെയ്യുന്നതെന്നറിയാമോ? മക്കളുടെ മേൽ നിയന്ത്രണം വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. മക്കൾ എല്ലാ കെട്ടും പൊട്ടിച്ചു പോകണമെന്നും ഞാൻ അർത്ഥമാക്കിയില്ല. നിങ്ങളുടെ ഇടപെടൽ പ്രശ്നം മാത്രമാകുന്നു ഉണ്ടാക്കുന്നതെങ്കിൽ ചിന്തിക്കൂ. ചിലരുടെ ചിന്ത തങ്ങളുടെ കയ്യിൽ നിന്നും വീട്ടിലെ നിയന്ത്രണം പോയാൽ എല്ലാം അവതാളത്തിലാകുമെന്നാകും. അതുകൊണ്ട് തന്നെ തലവേദനയല്ലാതെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മറ്റുള്ളവരെ വിശ്വസിക്കൂ. താങ്കൾ ഇന്ന് മരിച്ചാൽ സ്ഥിതി എന്താകും? മറ്റുള്ളവരെ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കൂ. ദൈവം നിയമിച്ചിട്ടുള്ളതിനപ്പുറം നാം നിയമം കൊണ്ടുവരാതിരിക്കുക. 25-ാം വാക്യം, മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. തിരുവചനത്തിൽ അങ്ങനെ പറയുന്നില്ലെങ്കിൽ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് അവർ ഏതോ തേജസ്സിനാൽ ചുറ്റപ്പെട്ടിരുന്നു എന്നത്രേ. പുരുഷൻ്റെയും സ്ത്രീയുടെയും സൃഷ്ടിയെ സംബന്ധിച്ചുള്ളതിലേക്കും ഏറ്റവും മഹത്തായ രേഖയാണ് നമുക്കിവിടെ ഉള്ളത്. വാസ്തവമായി ദൈവം ഒന്നിച്ചു ചേർത്ത ഒരു കുടുംബം ഇവിടെ ഇതാ. തൻ്റെ ജനം അനുസരിക്കുന്നതിനായി ദൈവം നൽകിയ ഏതാനും കാര്യങ്ങളുണ്ട്. അങ്ങനെ ദൈവം മനുഷ്യവർഗത്തിന് വിവാഹം നൽകി. ആധുനിക മനുഷ്യൻ പൊട്ടിച്ചെറിഞ്ഞു കളയുവാൻ ശ്രമിക്കുന്ന ബന്ധങ്ങളിൽ ഒന്നത്രേ വിവാഹം. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക എന്ന് രണ്ടാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിൽ വായിക്കുന്നു. എന്താണ് മനുഷ്യൻ ചെയ്യുവാൻ ശ്രമിക്കുന്നത്? അവൻ ദൈവത്തെ ഒന്ന് ഒഴിഞ്ഞു കിട്ടുവാൻ ശ്രമിക്കുകയാണ്. കാരണം വിവാഹം സ്ഥാപിച്ചത് ദൈവമല്ലേ? സ്ത്രീയുടെ സൃഷ്ടിപ്പ് പരോക്ഷമായ ഒന്നായിരുന്നു. അവൾ പുരുഷൻ്റെ ഒരു ഭാഗമാകുന്നു എന്ന് വെളിപ്പെടുത്തത്തക്കവണ്ണം ദൈവം സ്ത്രീയെ പുരുഷനിൽ നിന്നുമാകുന്നു എടുത്തത്. പുരുഷനു വേണ്ടി സ്ത്രീയെ സൃഷ്ടിച്ചതാണ് ഏറ്റവും മനോഹരമായ ഒരു വിവരണം. എത്ര ശ്രദ്ധേയമായിട്ടാണ് ദൈവം ഓരോ കാര്യങ്ങളും ക്രമീകരിച്ചത് എന്ന് ശ്രദ്ധിക്കൂ. അതെ, താൻ മനുഷ്യനെ സ്നേഹിച്ചതിനാൽ മനുഷ്യനു വേണ്ടി സകലവും കരുതി, മനുഷ്യനു വേണ്ടി സകലവും ഒരുക്കി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ സ്നേഹത്തെ മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും അനുസരിക്കുവാനും താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം താങ്കളെ അതിനായി സഹായിക്കട്ടെ.